മോശയുടെ കാലത്തെ അവനിൽ വിശ്വസ്ത കർമ്മ അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പെറുപെറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലം പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രയേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ശമൂവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാം വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. ടൈറിലെ ജനനേതാക്കളും ഫിലിസ്തീയ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശമൂവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പ്രത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്മദ്രാസനത്തിന് ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേക പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും ഇതിന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രാർത്ഥനാപൂർവ്വം സജീവ സാന്നിധ്യം കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഇടവക മെത്രാപ്പൊലിത തിരുവനത്തിനെ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. പ്രത്യേകിച്ച് അരവനിലിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അന്യ സന്തോഷച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ വന്നീരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ ബഹുമാന്യത ആദരവോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ധാരാളം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും എല്ലാവിധ സഹായവും സഹകരണവും നൽകുന്നു. എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്ന മനോജ്, അതുപോലെ ഏകദേശം വായിച്ച ജോളി, എല്ലാവർക്കും ഉള്ള സ്വാഗതം ഈ സമയത്ത് ആശംസിക്കുന്നു. ഇപ്പോഴ് അരവിന്ദ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഒരു ഗീതം ആലപിക്കും. അതേ തുടർന്ന് തുറന്നുള്ള ശുശ്രൂഷ ആരംഭിക്കുന്ന
ഹലോ, അച്ഛൻ കേൾക്കാമോ?
കേൾക്കാമല്ലോ.
ഓക്കെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. പ്രാർത്ഥനാപൂർവം ഈ ദിവസം അനുഗ്രഹകരമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നാം ചേർന്ന് പാടാം, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ചരിത്രത്തിൽ ഇറങ്ങി വസിച്ച് ഇസ്രായേൽ ജനതയെ വിശ്വാസത്തിന്റെ പാതയിലും അനുഗ്രഹരമായി ചെങ്കടൽ കടക്കുമാറാക്കിയ ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവിക വിശ്വാസത്തിൽ അനുദിന ജീവിതത്തിൽ വളരുവാനും ദൈവികമായ പ്രത്യാശയുള്ളവരായി ജീവിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിപ്പിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിപ്പിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൽ വലിപ്പൻ താരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൽ വലിപ്പൻ താരമില്ല. ഒന്നിച്ചു
കാണുന്നു ഞാൻ വിശ്വാസത്താൽ
എങ്ങൊന്നിൽ ചെങ്കാടൻ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എങ്ങുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എങ്ങുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധവും തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
ദൈവമായ നാമത്തിൽ ഒന്നും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. കർത്താവേ
ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങൾ
ചൂച്ചുകൊണ്ട് ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
ആവികളാടിയാരോട് തന്നെ നമിച്ച രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേണമേ. നിന്റെ
രാജ്യം വരേണമേ. നിന്റെ ദൃഷ്ടി സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ
പ്രവേശിപ്പിക്കരുത്.
രാജ്യശക്തിയും മഹത്വവും സ്നേഹിക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഭർത്താവിനൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാവുന്നു. എന്റെ ദുരഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഉണസമയത്തും ദേവതമ്പുരാൻ ഉപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഭാഗ്യമോ ഞങ്ങളുടെ കർത്താവേ ഇപ്രഭാത സമയത്തെ അനുഗ്രഹകരമായും ആശ്വാസകരമായുള്ള പ്രഭാതമായിട്ടും സന്തോഷമുള്ള പകലായിട്ടും ആക്കി തീർക്കണമേ. ഈ സമയത്ത് ദുഷ്ടന്മാരിൽ നിന്നും വഞ്ചകരായൽക്കാരിൽ നിന്നും യുദ്ധം ചെയ്യുന്ന സാത്താനിൽ നിന്നും ദോഷകരമായ നാഴികയിൽ നിന്നും നശിപ്പിക്കുന്നതായ കണികളിൽ നിന്നും വ്യസനിപ്പിക്കുന്നതായ സംഭവങ്ങളിൽ നിന്നും വഞ്ചനയുടെ സംസാരത്തിൽ നിന്നും വിരുദ്ധമുണ്ടാക്കുന്ന വചനങ്ങളിൽ നിന്നും പാപവിരുദ്ധതകളിൽ നിന്നും അറിവില്ലായ്മയുടെ തെറ്റുകളിൽ നിന്നും ഉന്നതപ്പെടുന്ന വൈരിയിൽ നിന്നും പ്രതികാരം ചെയ്യുന്ന ശത്രുവിൽ നിന്നും ഹീന മനുഷ്യരിൽ നിന്നും അശുദ്ധ പ്രവൃത്തികളിൽ നിന്നും നിന്ദ്യമായ ധ്യാനത്തിൽ നിന്നും അശുദ്ധ വിചാരങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവേതിന്റെ ദയയാൽ പരിപാകതയുള്ള ശരീരവും പ്രകാശമുള്ള നാവും അടക്കമുള്ള ആലോചനയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവന് ഗുണമുള്ളതും നിന്റെ കർത്തൃത്വത്തെങ്കിൽ പ്രസാദമുള്ളതുമായ സംഗതികൾ ഞങ്ങളിൽ നടത്തണമേ. ഞങ്ങൾക്ക് മതിയായ ആഹാരവും ഞങ്ങൾക്ക് പ്രയോജനമുള്ള ധനവും ആത്മപരിപാലനവും കൊണ്ട് ഞങ്ങളെ പോറ്റണമേ. അക്രമത്തെ ദ്വേഷിക്കുകയും അപഹാരത്തെ വിട്ടോടി ഒളിക്കുകയും പാപത്തെ വെറുക്കുകയും തിന്മയിൽ നിന്ന് അകലുകയും ചെയ്യുവാനും ഞങ്ങളുടെ പിതാക്കന്മാരെ അനുസരിപ്പാനും ഞങ്ങളുടെ ഭരണക്കാർക്ക് കീഴ്പ്പെടുവാനും ഞങ്ങളുടെ സ്നേഹിതന്മാരെ ആശ്വസിപ്പിക്കാനും ഞങ്ങളുടെ ചാർച്ചക്കാരെ ബഹുമാനിപ്പാനും ഞങ്ങൾ പ്രവർത്തിക്കുന്ന സകലത്തിലും നിന്റെ പരിശുദ്ധനാമം മാറ്റപ്പെടുവാനും ഇടയാക്കണമേ. അത് നിബിയന്മാരുടെയും സ്നേഹന്മാരുടെയും സഹദയന്മാരുടെയും മൗദ്യാന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ. ആമീൻ.
പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, നമ്മുടെ ഈ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ടെലികോൺഫറൻസ് പ്രാർത്ഥന തുടങ്ങിയിട്ട് 4 വർഷം കംപ്ലീറ്റ് ആയി. 2010 ഒക്ടോബർ മാസത്തിലാണ് നമ്മളിത് തുടങ്ങിയത്. ഇപ്പോ 4 വർഷം കംപ്ലീറ്റ് ആയി, 5ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം മുതൽ മുടക്കം കൂടാതെ സംബന്ധിക്കുന്ന അനേകം പേർ ഇതിൽ ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരെല്ലാം അനുമോദിക്കുകയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 ആഴ്ചകൾ വളരെ തിരക്കിട്ട ആഴ്ചകളായി. വിശുദ്ധ ബാബാതിരുമേനിയുടെ വരവും കാതോലിക്ക ദിന കളക്ഷനും ഒക്കെ നമ്മളെല്ലാവരും ശ്രദ്ധയോടെ കണ്ട കാര്യങ്ങളാണ്. ഔദ്യോഗികമായിട്ട് പരിശുദ്ധ ബാബാതിരുമനസ്സുകൊണ്ട് ഈ ഭദ്രാസനം സന്ദർശിക്കുകയും വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും ദേവാലയം 2 ദേവാലയം ഉദാശി ചെയ്യുവാനും ഭദ്രാസന കേന്ദ്രത്തിൽ കുറച്ച് ദിവസം താമസിക്കുവാനും വൈദികരുടെയും ഇടവക പ്രതിനിധികളുടെയും മീറ്റിംഗ് ഒക്കെ കൂടുവാനും എല്ലാം നടന്നു സാധിച്ചു. അതെല്ലാം വളരെ ഭംഗിയായി നടക്കുകയും ചെയ്തു. പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഈവന്റ് ഈ ആഴ്ചയിൽ നടക്കുകയാണ്. ഹ്യൂസ്റ്റണിൽ വെച്ച് മർത്തമറിയം സമാജത്തിന്റെ 6ാമത്തെ ആനുവൽ കോൺഫറൻസ് നടക്കുന്നു. ഈ ആഴ്ച വെള്ളി, ശനി, ഞായർ തീയതികളിൽ ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് ഹ്യൂസ്റ്റൺ പ്രദേശങ്ങളിലെ ഇടവുകളെല്ലാം കൂടെ സംയുക്തമായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളും സംബന്ധിക്കുന്ന മർത്തമറിയം സമാജത്തിന്റെ ആനുവൽ കോൺഫറൻസ് ഇവിടെ വെച്ച് നടക്കുകയാണ്. പുള്ളിക്ക് നായനോടൊപ്പം ഗ്രിഗോറിയോസ് തിരുമേനിയും തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ഗ്രിഗോറിയോസ് തിരുമേനിയും ക്ലാസുകൾ എടുക്കാൻ തക്കവണ്ണം കടന്നു വരുന്ന നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽപ്പെട്ട ജോബ്സൺ കോട്ടപ്പുറം അച്ഛനും പ്രത്യേകമായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നു. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കുവാനും ഈ വർഷത്തെ ഈ ആനുവൽ കോൺഫറൻസ് അനുഗ്രഹകരമായി നടക്കുവാനും തക്കവണ്ണം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ഇടവുകളിൽ നിന്നും വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രതിനിധികൾക്കും അവരുടെ യാത്രയും അവരുടെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമാകുവാനും ദൈവ സംരക്ഷണം അനുഭവിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചനാണ്. അച്ഛൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ചുമതല ഇപ്പോൾ വഹിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഹ്യൂസ്റ്റൺ സെന്റ് ഗ്രിഗോറിയോസ് പള്ളി വികാരിയാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചൻ ഗാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 302-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാകാം. ലോകാന്ത്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതും അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതുമായ ഈ ഗീതം നമുക്ക് ചേർന്ന് പാടാം. പാട്ടുപുസ്തകത്തിലെ 302-ാമത്തെ ഗീതം.
കർത്താവിൻ വരവിൽ നമ്മെ ഒരുത്തിടുമ്പോൾ കഷ്ടനഷ്ടോദനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരവന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ടോദനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരവന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആദി കർത്താവേ വേദം വരണേ, ആദി കർത്താവേ രാജ്യം വരണേ, ആദി കർത്താവേ വേദം വരണേ, ആദി കർത്താവേ രാജ്യം വരണേ. കൂടാരമാകും ഔമഭാവനം കൊടുവിട്ടു പറഞ്ഞു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവൊരുക്കുന്നു നമുക്കൂടാരമാകുന്നുഭാവം കോണുവിട്ടു പറന്നു പോകും കൈത്തടിയല്ലാത്ത നിത്യഭവനം കർത്താവൊരുക്കുന്നു നമുക്ക
ദൈവത്തിന്റെ നിരതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്യ തിരുമനസിന്റെ ഹൃദയമുത്തിക്കൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. അഭിയന്യ തിരുമേനി, വന്നിയ സന്തോഷച്ചൻ, ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, അഭിയന്യ തിരുമനസുകൊണ്ട് ആമുഖത്തിൽ ഉറപ്പിച്ചു ഈ ശുശ്രൂഷയുടെ 4 വയസ്സ് പൂർത്തിയായി 5-ാമത്തെ വയസ്സിലേക്ക് ഇതിന് കയറിയതാണുള്ളത്. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ. വാസ്തവത്തില് ഈ 5-ാം വർഷത്തിന്റെ കാൽവയ്പ് നടക്കുമ്പോൾ ഇന്ന് പ്രസംഗിക്കാന്നൊക്കെയായത് അത് മനസ്സിലാക്കിക്കൊണ്ടല്ല, തിരുമനസ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഓർത്തത്. ഇന്ന് സൗകര്യമായിട്ട് ഇന്നലെ വരെ ഞാൻ സന്തോഷത്തിനും പല വൈദ്യരേക്ക് വിളിച്ചെങ്കിലും ആരെ സൗകര്യപ്രദമായിട്ട് ലഭിക്കാൻ ഇതുകൊണ്ടാണ് ഇന്ന് ഈ ശുശ്രൂഷ ഞാൻ നിർവഹിക്കാൻ പോണവരെയായത്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട് പുതിയ 1 വർഷത്തിലേക്ക് ഈ ശുശ്രൂഷ പ്രവേശിക്കുമ്പോൾ ഇതുവരെ നടത്തിയ ദൈവത്തെ വളരെ വളരെ ഭക്തിയോടുകൂടി ഞാൻ പുതുക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അന്ന് വിൽസനത്തിനാണ് വളരെ നാളായിട്ട് ഈ ശുശ്രൂഷ വായിച്ചത്. ബലഹീനരായ ഞാൻ അഭിനന്ദിനി മനസ്സുകൊണ്ട് തന്നെ ഏൽപ്പിക്കുന്നു, അങ്ങനെയായിട്ട് നടക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേകം ആളുകൾ ഇതിൽ സംബന്ധിക്കുന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷവും അനുഗ്രഹവുമായിട്ട് ഞാനിങ്ങനെ പറയുകയാണ്. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ഞാൻ ചരണപ്പെടുന്നു. അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 28 മുതൽ ഉള്ള ഒരു വാക്യങ്ങളാണ്. ഇത് നമുക്ക് അടുത്ത വിശേഷം 21 അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യം. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എന്റെ മുന്തിരി തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദിച്ച് അവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാമപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു പോയി എന്നതാണ്. ഈ രണ്ടു പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വേദഭാഗം വായിക്കുമ്പോൾ ആർക്കും ഇത് ഒരു അപരിചിതമല്ല, വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഉപമയാണ്. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യമാർക്കും അതുപോലെ തന്നെ തന്റെ ചുറ്റുപാട് നിൽക്കുന്ന ഇത് പ്രത്യേകിച്ച് പരീക്ഷന്മാരെയും സാധുക്കിയരെയും ഇതുപോലെ തന്നെയുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് കർത്താവ് പറയുന്നതെങ്കിലും വളരെ ആഴമായ സത്യങ്ങൾ അടങ്ങിയ ഒരു ഉപമയാണ് കർത്താവ് ഈ ഭാഗത്ത് പറയുന്നത്. ഒരുപക്ഷെ പല അച്ഛന്മാരും പള്ളികളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ആരാധനാ വർഷത്തില് ഒരു ഞായറാഴ്ച എവൻജെലിയൻ ഭാഗമായിട്ട് നമ്മൾ വായിക്കുന്ന ഭാഗമായതുകൊണ്ട് പല അച്ഛന്മാരും ഈ ഭാഗത്തെ പറ്റി വളരെ ആഴമായ തലത്തിൽ, വളരെ ആഴമായ തലത്തിൽ പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട്, പക്ഷെ ഇതിന്റെ എല്ലാ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും അത് പുതിയൊരു കാര്യം പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇതിലും ഒന്ന് രണ്ട് ചിന്തകള് ഒരു പുനർവിജയ തലത്തിന്റെ നിദാനമാണെന്ന വിധത്തില് ഈ വേദഭാഗം ഞാൻ തെരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വേദഭാഗം വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു കുടുംബ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ചില ഭാഗമായത്, ഒരു കുടുംബ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരപ്പനും മക്കളും തമ്മിലുള്ള ഒരു ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ഒരു സംവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉപമ നമ്മുടെ കർത്താവ്. ഇതൊരു ഉപമയാണ്, പക്ഷെ ഉപമയാണെങ്കിൽ പോലും ഇന്നത്തെ ലോകത്തിലും ഏറ്റവും റിലവൻസ് ഉള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു ഉപമയായിട്ടാണ് നമ്മൾ ഇതിനെ വീക്ഷിക്കുന്നത്. ഒരു കുടുംബത്തിലെ അപ്പനും മക്കളും തമ്മിലുള്ള സംഭാഷണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമായത്. അപ്പൻ വളരെ പ്രതീക്ഷയോടുകൂടി രണ്ടു മക്കളെ അടുക്ക വിളിച്ചിട്ട് അവർ ചെയ്യേണ്ട ചില ചുമതലകളെ അവരെ ഭരമേൽപ്പിക്കുന്നു. പക്ഷെ ഈ ചുമതലകളെ അപ്പൻ പറയുന്നത് കേട്ട് തത്സമയം തന്നെ രണ്ടു മക്കളും റിയാക്ട് ചെയ്യുന്നുണ്ട്. വാസ്തവത്തിന് ഈ റിയാക്ഷൻ നമുക്ക് ഒരുപോലെ തന്നെയാണ്. കാരണം ഒരു ആദ്യത്തെ മകനോട് പറഞ്ഞു അവൻ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞു, പക്ഷെ പിന്നത്തെ ഇതിൽ അവൻ അനുഭവിച്ചു പോയി. രണ്ടാമത്തവൻ പോകാമെന്ന് പറഞ്ഞു, പക്ഷെ അവൻ പോയുമില്ല. പക്ഷെ അനുഗ്രാമത്തിന്റെ പ്രസക്തിയെ പറ്റിയും അല്ലെങ്കിൽ ചുങ്കക്കാരും വേശ്യമാരും സമൂഹം നിർദോഷികളായിട്ട് വീക്ഷിക്കുന്ന ആളുകളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള നന്മകളെ പറ്റിയും ഒക്കെയാണ് കർത്താവ് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഒരു മകന് അനുദിച്ചു, അതിനായി ഉപമയുടെ പ്രധാനപ്പെട്ട സംഗതി അതാ, സമൂഹം ഏറ്റവും ദോഷികളായിട്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ നന്മയുള്ളത് കൊണ്ട് അവർക്ക് സ്വർഗരാജ്യ ആഗമനത്തിന് സാധ്യതയുണ്ടെന്നുള്ള ഒരു തലങ്ങളിലേക്ക് ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എന്നാൽ 24 മണിക്കൂർ ഞാൻ ഭക്തരാണ്, ദൈവവചന എന്റെ കൂടെയുണ്ട്, ആത്മീക നഭോമണ്ഡലങ്ങളിൽ വിഹരിക്കുന്നവരാണെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെടുന്ന ആളുകളുടെ ആത്മീക ജീവിതത്തിന്റെ അധോഗതിയെ പറ്റി അല്ലെങ്കിൽ അവരുടെ ജീവിത ആത്മീകതയുടെ പരാജയത്തെ പറ്റിയാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നത്. ഞാൻ ഈ അനുഭവത്തിന്റെ ഒരു ചിന്തകളോ ഒന്നും അല്ല പറയുന്നത്, ഒരു ചെറിയ ചിന്ത ഈ ഭാഗത്തു നിന്ന് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ചോദ്യമാണ് ആദ്യം, ഈ അപ്പം ഈ രണ്ട് മക്കളോടും ഒരു കാര്യമാണ്, ഇന്ന് എന്റെ തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഈ ആദ്യത്തവം പറഞ്ഞ് എനിക്ക് പറ്റില്ല, രണ്ടാമത്തവം പോകാന്ന് പറഞ്ഞിട്ട് പോയുമില്ല. ഈ രണ്ട് മക്കളിലെയും ഒറ്റ നോട്ടത്തില്, ഒരുപക്ഷെ ആദ്യത്തെ മകനെയാണ് ഒരു നമുക്ക് ഒരു അല്പമെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാമെങ്കിലും ഒരു ഒരു വാഴ്ത്തപ്പെട്ട ദൈവവാദി പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മാർഗങ്ങളും അവലംബ്യമായ മാർഗങ്ങളല്ല, ഒരു അനുകരണീയമായ മാർഗങ്ങളല്ല. കാരണം ദൈവം കൽപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുകയും അതനുസരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ ദൈവാനുഗ്രഹം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ അല്ലെങ്കിൽ ഒരു വാഴ്ത്തപ്പെട്ട ദൈവ മക്കളുടെ ചുമതല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ രണ്ട് സ്വഭാവവും നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമാണ്. അതിന് അല്പമെങ്കിലും അല്ലെങ്കിൽ അത് ആദ്യത്തെ മകന്റെ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ഈ രണ്ട് മക്കളും അപ്പൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ നിരാകരിക്കാനായിട്ട് ഇടയായി തീർന്നു? ഒരുപക്ഷെ പണ്ഡിതന്മാരുടെയിലൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ തിരുവേലിയൊക്കെ ഈ വേദപുസ്തക നിയമ പണ്ഡിതനൊക്കെ ആയതുകൊണ്ട് ചിലപ്പം ഇതിനെപ്പറ്റി ആഴമായ ചില ചിന്തകളും ഒക്കെ പറയാനായിട്ട് കാണാം. എനിക്ക് അത്ര ആഴമായിട്ട് പറയാനുണ്ടെങ്കിൽ തന്നെയും ആ ചോദ്യത്തിൽ ഉണ്ടായിട്ടുള്ള
ചില സംശയങ്ങളാണ് ഒരു പക്ഷേ ഈ മക്കളെ നിരാകരിക്കേണ്ട തോന്നണം ഇടയായത്. കാരണം ഈ എഫ് എം പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ,
ഇരുപത്തി എട്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം, മകനെ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. ഈ എന്റെ മുന്തിരിത്തോട്ടം എന്ന് പറയുന്ന ഒരു പദം അവിടെ ചേർക്കപ്പെട്ടത് ഒരു പക്ഷേ ഈ മക്കൾക്ക് അത്ര അങ്ങോട്ട് സന്തോഷിപ്പിക്കാൻ ഇടയായിട്ടുണ്ടാവില്ല. കാരണം അവർ നോക്കുമ്പോൾ ഈ എന്റെ മുന്തിരിത്തോട്ടം നമുക്ക് ആളറിയാം. വാസ്തവത്തിൽ ഈ നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ രീതി പറഞ്ഞു കഴിഞ്ഞാല് ഈ പത്തയോ ആധാരോ ആരുടെ പേരില്ല, അപ്പന്റെ പേരില്ല. അപ്പൊ യോഹർക്കറിയാം അവിടെ പോയി പണി ചെയ്താലും ലാഭം ഒക്കെ ആരാ നോക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ലാഭം കിട്ടുമ്പോ കണക്ക് നോക്കുന്നവരാ, അപ്പന്റെ കയ്യില്ല. അപ്പൊ ഇത് അപ്പന്റെ അധീനതയിലാണ് ഒരു ധാരണ അവിടെ മനസ്സിലുണ്ടാവാം. ഈ രണ്ടാമതായിട്ട് അല്ലെങ്കിൽ അവർ ചിന്തിച്ചു കാണും, അല്ലെങ്കിൽ ഈ രണ്ട് മക്കളും ഞങ്ങൾ രണ്ടുപേരും പോയി പണി ചെയ്താലും ചിലപ്പം അതിന്റെ കൂടുതൽ ഗുണം കിട്ടുന്നത് അപ്പനോ അല്ലെങ്കിൽ മക്കളെ സഹോദരനായിരിക്കാം. ഇനി മറ്റവർക്ക് വേണ്ടിയിട്ട് ലാഭം ഉണ്ടാക്കാൻ ഞാൻ എത്ര തുടർത്തി പോയി കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നത്. ഒരു പക്ഷെ അങ്ങനെ ഒരു ചിന്ത അവരിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ദൈവം ഏൽപ്പിച്ച ഈ ചുമതല, അല്ലെങ്കിൽ പിതാവ് ഏൽപ്പിച്ച ഈ ചുമതല നിരാകരിക്കേണ്ട കാരണം എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ അപ്പന്റെ വസ്തുക്കളും അപ്പന്റെ വസ്തുതകളും അവരുടേതായിട്ട് അവർക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അവർക്ക് എപ്പോൾ അവരുടേതായിട്ടാണെന്നുള്ള അപ്പന്റേത് എന്റേതാണെന്നൊരു ചിന്ത അവർക്ക് വരുന്നുവോ, അല്ലെങ്കിൽ അപ്പന്റേത് എനിക്ക് ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് ശേഷം എന്റെ അന്തര തലമുറകൾക്ക് അത് ലഭിക്കേണ്ടതാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ പിള്ളേരുടെ മനസ്സിൽ വരുമ്പോഴാണ് അവർക്ക് അത് പ്രവർത്തിക്കാനായിട്ട് തോന്നുന്നത്. വാസ്തവത്തില് ഈ തോട്ടം അപ്പനെ മക്കളെ ഏൽപ്പിക്കുന്ന ഈ പദ്ധതി അത് ഈ ഭൂമിയിൽ തുടങ്ങിയതല്ല, ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 8 മുതൽ 16 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2:8. അനന്തരം യഹോവയ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. താൻമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയെ ദൈവം നിലത്തുനിന്ന് ഉറപ്പിച്ചു. പിന്നെ 5 നമ്മൾ വായിക്കുമ്പോൾ 15 വായിക്കുമ്പോൾ യഹോവയെ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയെ ദൈവം മനുഷ്യരോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിന്റെ സകല വൃക്ഷങ്ങളുടെ ഫലവും നിനക്ക് ഇഷ്ടം പോകുന്നില്ല, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ഈ തോട്ടം മക്കളെ ഏൽപ്പിക്കുന്ന പരിപാടി സൃഷ്ടിയുടെ ആരംഭം മുതൽ തുടങ്ങിയതാണ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ തോട്ടം യഹോവയെ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അവിടെ കാപ്പാനും അവിടെ വേല ചെയ്യുക, അത് സൂക്ഷിക്കുക, അതോടൊപ്പം അവിടെ കിട്ടുന്ന പണങ്ങൾ ഇഷ്ടംപോലെ മനുഷ്യ തിന്നുക. ഇത്ര വലിയ സൗജന്യം വേറെ എന്താ വേണം? പക്ഷെ ഇതൊന്നും മനുഷ്യന് പോരാ. കാരണം നമ്മൾ 3:3 ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ പിശാചു വന്ന് ഹവയോട് പറയുന്നുണ്ടല്ലോ, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകൾ അറിയുന്നവരായി ദൈവത്തെ പോലെയാകും എന്ന് ദൈവം അറിയുന്നു. അപ്പം ഈ വാസ്തവത്തിന് ഈ സൗജന്യങ്ങളൊക്കെ ദൈവം കൊടുത്തതാ. മനോഹരമായ തോട്ടം, തോട്ടങ്ങൾ നനയ്ക്കാറുള്ള നദികൾ ചുറ്റുപാടും സുന്ദരമായ വൃക്ഷങ്ങള്, അതിന്റെ ഫലങ്ങള്, ഒന്നും ചെയ്യുന്ന വെറുതെ അവിടെ പോയി ചെറിയ വേലയൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് ദൈവത്തിന്റെ പ്രതീക്ഷ സ്വന്തം പ്രതീക്ഷയായിട്ട് കണ്ടുകൊണ്ട് തന്നെ അവരുടെ ചുമതലപ്പെടുത്തിയത് ആദാവിനെ ഹവ്വയെ. പക്ഷെ അവർക്ക് അതൊന്നും പോരാ, അവരവിടെ പോയി ശുശ്രൂഷ ചെയ്യാനാണ് ആഗ്രഹിച്ചത്. ലഭിച്ച തോട്ടത്തെ പിടിച്ചു പറിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. പിടിച്ചു പറിക്കാനായിട്ട് മനുഷ്യൻ എന്നാഗ്രഹിക്കുന്നുവോ അതൊരിക്കലും അവന്റെ നല്ലതായി തീരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. കാരണം ഇവിടെ ദൈവത്തെ പോലെയായി തീരുവാൻ അവരുടെ അർത്ഥമല്ല. കാരണം ഇത്ര സൗജന്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടൊന്നും ഹവയ്ക്ക് പോരാ. പിശാചിന്റെ കുതന്ത്രത്തിന് പിന്നിൽ ഹവ പോകാനായിട്ട് കാരണം ദൈവത്തെ പോലെ ആവുക എന്ന് പറഞ്ഞ് ഇതിന്റെ ഒക്കെ അധികാരി ദൈവമാണ് ഒരു മിഥ്യാത ഒരു ധാരണ ഈ ഹവയ്ക്കുണ്ട്. അപ്പൊ ദൈവത്തെ പോലെ ആയി തീരാന്ന് പറഞ്ഞാൽ ഇതൊക്കെ അധികാരിയായിട്ട് ദൈവത്തിന്റെ അധികാരത്തിൽ പിടിച്ചു പറഞ്ഞു എന്റെ നാട്ടിൽ തീർക്കണം എന്നുള്ള സ്വാർത്ഥ താല്പര്യമാണ് പല കാര്യങ്ങളും കാണും. പക്ഷെ ഇതും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ലഭിച്ച എല്ലാ നന്മകളും അതിൽ നിന്ന് പിടിച്ചെടുത്ത് മാറ്റി എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ദൈവം ഏൽപ്പിച്ച ആദ്യത്തെ ചുമതലയാണ് ഏദൻ തോട്ടം കാപ്പാനായിട്ട്. പക്ഷെ ആ ചുമതലയിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാണ്. കാരണം തോട്ടം സൂക്ഷിപ്പാനല്ല, തോട്ടം സൂക്ഷിപ്പാനോ വേറെ ചെയ്യാനല്ല ആഗ്രഹിച്ചത്. അത് പിടിച്ചു ധരിച്ച് സ്വന്തമാക്കി തീർക്കാനായിട്ട് അവർ ആഗ്രഹിച്ചപ്പോഴ് അത് അവരുടെ നാശത്തിന് വമിച്ചു. ഈ സ്വന്തമാക്കാനായിട്ട് ആരൊക്കെ ആഗ്രഹിച്ചു അവരുടെ എത്ര ജീവിതത്തിൽ ഇതേ പതനം ഉണ്ടാവുന്നുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായം 2 വാക്യം വായിക്കുമ്പോൾ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 2 അധ്യായത്തിന്റെ 21 അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ നാബോത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അവിടെ ഇസ്രയേലിനായ നാബോത്തിന് ഇസ്രയേലിൽ ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്തിൽ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം, അത് എന്റെ അരമനയുടെ സമീപമല്ലോ, അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായ ഒരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുത് എന്ന് പറഞ്ഞു. ഇത് നാബോത്തും ആഹാബും തമ്മിലുള്ള സംഭാഷണമാണ്. നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു സംഭവമായത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം, കൂടുതൽ വിശദീകരിക്കാൻ ആവശ്യമൊന്നുമില്ല. കാരണം ഈ ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ തീര സമീപത്തുള്ള ഈ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു മണ്ണുണ്ട്. നോക്കുമ്പോൾ വളരെ ഫലവത്തുള്ള മണ്ണ, സുന്ദരമായ സ്ഥലം, നല്ല ശ്രേഷ്ഠമായ ഫലം കായ്ക്കുന്ന മണ്ണ്. അന്ന് മുതൽ ഈ ആഹാബിന് വലിയൊരു ആഗ്രഹം ഇതെങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമാക്കണം. നവനത്തിൽ ആ നാബോത്തിനോട് പറഞ്ഞാൽ തന്നെ മുന്തിരിക്കേറ്റ് കൊടുത്തേ വരുന്നത് രാജാവൊക്കെയല്ലേ, അത് കൊടുക്കാതിരിക്കുകയല്ല. പക്ഷെ അത് പോരാ, നിങ്ങൾക്ക് അത് മുഴുവൻ വേണം. അങ്ങനെ ഈ രാജാവ് അങ്ങേടി വെച്ച് പാഴ് പറഞ്ഞു, ഇത് എന്റേതല്ല, ഇതെന്റെ പിതാക്കന്മാരുടെ, പിതാക്കന്മാരുടെ അവകാശമാണ്. വളരെ ആഴമായ ഒത്തിരി ചിന്തകൾ അതിനകത്തുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്റെ പിതാക്കന്മാരുടെ അവകാശമാണ്, ഇത് ഞാൻ വിറ്റ് പണം വാങ്ങിച്ചുകൊണ്ട് നശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ഇതെന്റെ അനന്തര തലമുറകൾക്ക് വേണ്ടി കൊടുക്കാത്തക്കവണ്ണം ചുമതലപ്പെട്ട ഒരു ചുമതലക്കാരൻ മാത്രം, ഇത് സൂക്ഷിക്കാൻ ലഭിച്ചിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലക്കാരൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഒരു സൂക്ഷിപ്പുകാരനായിരുന്നു. അതുകൊണ്ട് ഇത് ഞാൻ നിനക്ക് നശിപ്പിക്കാനായിട്ട് ശീലത്തോട്ടം തരാനായിട്ട് തരീടുന്നത് പറഞ്ഞു. ഇത് അറിഞ്ഞ് അന്നേരം മുതൽ ഈ ആഹാബിന് വളരെ പ്രയാസം. അല്പമൊക്കെ ഒരു നല്ല ഹൃദയത്തിലുള്ളത് കൊണ്ട് വേണമെങ്കിൽ ആ വാർത്തയിൽ വേണമെങ്കിൽ ഈ നാബോത്തിനെ കൊല്ലിക്കായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. ഇച്ചിരി നന്മയുള്ളത് കൊണ്ടായത് ഇങ്ങനെ കിട്ടാത്ത മുന്തിരിയും അവർക്ക് ഇങ്ങനെ കത്തിരി കിടക്കുകയും കരയുകയും പട്ടിണി കിടക്കുകയൊക്കെ ചെയ്തു. ഇത് കണ്ടപ്പോഴാ ഭാര്യയ്ക്ക് പ്രയാസം, ആർക്ക് ഐസതല്ലേ. അവരോ നീ വെച്ചു, എന്താ പ്രശ്നം, നിങ്ങൾ നീ കത്തുകാരെ 24 മണിക്കൂറും ഭക്ഷണം കഴിക്കാതെ ഈ കണ്ണുകൾപ്പെട്ട് കിടക്കുന്നത്? കാരണം അവനാ, നിങ്ങൾ രാജാവല്ലേ, അതെല്ലാം ഇതാ സംഭവം എന്ന് പറഞ്ഞു. എടോ മനുഷ്യ, നിങ്ങൾ ഇതിനെ കഷ്ടപ്പെടുന്നത്, ഈ രാജ്യത്തിന്റെ അധികാരമെല്ലാം നിങ്ങൾ കയ്യിലില്ലേ, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളൊരു പേപ്പറിൽ മുദ്രയിട്ട് ഒപ്പിട്ടില്ല, ബാക്കി ഞാൻ നോക്കിക്കോളാം. അവിടെ ഇസബേൽ എന്ന് പറഞ്ഞ സ്ത്രീയുടെ സ്വതന്ത്ര ബുദ്ധി അവിടെ പ്രവർത്തിച്ചു. എന്നാ അവള് ചെയ്തത് നമുക്കറിയാം. അവിടെ പ്രസാരത്തിലുള്ള രണ്ട് മൂപ്പന്മാരെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും വെളുപ്പിക്കാനായിട്ട് ചുമതലപ്പെടുത്തി നാബോത്തിന് പ്രധാന സ്ഥലം കൊടുക്കാൻ പറഞ്ഞു. നാബോത്തിന്റെ പ്രധാന സ്ഥലം കൊടുത്തിട്ട് അവരെ ഉണ്ടാകുന്ന രണ്ട് ആളുകളെ കൊണ്ട് ഈ നാബോത്തിനെതിരെ ദൈവത്തെ കുറിച്ചും രാജാവിനെതിരെയും കള്ളസാക്ഷ്യം പറയിപ്പിക്കണം, പറയിപ്പിച്ച് അവരെ എഴുതി കൊണ്ടോണം. ഒരു പക്ഷെ ഇസബേൽ വിചാരിച്ച് ഇങ്ങനെ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ഈ നാബോത്തിന്റെ സ്ഥലമൊക്കെ പിടിച്ചെടുത്താല് ചിരകാലം അല്ലെങ്കിൽ അനന്തരകാലം മുഴുവൻ അനുഭവിക്കാമെന്നുള്ള നിശ്ചയധാരണയായിപ്പോയി. അവൾ പിടിച്ചു പറിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ എന്താ സംഭവിച്ചത്? ഇതൊക്കെ ചെയ്തു, നാബോത്തിനെ കലെറിഞ്ഞു കൊന്നു. അവസാനം പ്രവാചകന് എഴുന്നേറ്റ് വന്ന് പറയുന്നുണ്ട്, ഏലിയാവിന് ദർശനമുണ്ടായി. ഏലിയാവ് ഈ ആഹാബിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ആഹാബെ നീ ചെയ്തത് മഹാ ക്രൂരതയാണ്. അപ്പൊ ഈ ആഹാബ് ഏലിയാവിനെ കണ്ടുടനെ തന്നെ ആഹാബിന്റെ ഉള്ളിൽ വെള്ളുടി വെട്ടി. അവൻ പറയുകയാണ്, പിന്നെ എന്റെ ശത്രു എന്റെ അടുത്ത് വരുന്നോ ചോദിക്കുന്നു. ഏലിയാവിനെ കണ്ടപ്പോഴേ അതായത് ഫീൽ ചെയ്തുന്നോ, എന്റെ ശത്രു എന്റെ അടുക്ക് വന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് ചോദിച്ചു. നീ അനീതിയായിട്ട് നാബോത്തിന്റെ സ്ഥലങ്ങള്, എന്നിട്ട് പറയുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കുകൾ എവിടെ നിന്ന് കുളിച്ചോ അവിടെ വെച്ച് തന്നെ നിന്റെ രക്തം കുളിക്കുവാൻ ദൈവം തമ്പുരാൻ നിന്നെ ഇണയാക്കും. അത് മാത്രമല്ല, നിന്റെ ഭാര്യ ഇസബേലിന്റെ ശരീരം നായ്ക്കളെ തെരുവിൽ കടിച്ചു തീറും. മാത്രമല്ല, നിന്റെ സന്തതി പരമ്പരകൾ മുഴുവൻ തെരുവിൽ നിർദോഷമായ മരണത്തിനിരയായി തീരുമെന്ന് ആഹാബിനോട് സങ്കീർത്തത്തോട് ഏലിയാവ് പറഞ്ഞു. അപ്പോഴാണ് ആഹാബിന്റെ ജീവിതത്തിൽ അതിഭീകരമായ ദൈവഭയം ഉണ്ടായത്. പക്ഷെ ആഹാബിനോട് ദൈവം ക്ഷമിച്ചു. കാരണമെന്നറിയാം, ഇത് കേട്ട ആഹാബിന്റെ അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. ആഹാബ് ചെയ്തത്, ആഹാബ് ദേഹം പറ്റ്, ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി, തന്റെ ദേഹം പറ്റ് രക്തെടുത്തുകൊണ്ട് ഉപവസിച്ചു, രക്തത്തന്നെ കിടക്കുകയും സാവധാനമായിട്ട് നടക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ ആഹാബിന് ചെയ്ത ക്രൂരതയെ പറ്റി ശക്തമായ അബോധം ഉണ്ടായത്. അയാൾ കരഞ്ഞ് രക്തെടുത്ത് നിലവിളിച്ചു, രാജാവും മഹത്വവും കിരീടും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോ ദൈവം ആഹാബിന്റെ കണ്ണീര് കണ്ടുകൊണ്ട് ആ ശിക്ഷ അവനെയും ഒഴിവാക്കി അവന്റെ ഭാര്യയ്ക്കും അവന്റെ
സന്തതി തലമുറയ്ക്ക് കൊടുക്കുന്നവരെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ ഇതിന്റെ കാരണം? പിടിച്ചു പറിക്കാനായിട്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുമ്പോൾ സംഭവിക്കുന്നത് അത് ലഭിക്കാതെ പോകുന്നെന്ന് മാത്രമല്ല, നാശത്തിൽ നിന്നും പതനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15:12 വാക്യത്തിലാണ്. നമുക്ക് വളർത്തു പിടിച്ചതുമായ സംഭവമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15:12 വാക്യത്തില്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് വായിക്കുന്നത് ഈ മുടിയൻ പുത്രൻ രോമേന.
ഒരു മനുഷ്യൻ 11-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, 12-ാം 15-ാം അധ്യായം 11-ാം വാക്യം. ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവർ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പങ്കു കൊടുത്തു. ഏറെനാൾ കഴിയും മുമ്പ് ഇളയവകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവൻ മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാഴവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവനത് കൊടുത്തില്ല. അപ്പന്റെ കൊട്ടാരത്തിന് അല്ലെങ്കിൽ അപ്പന്റെ സുഖകരമായ സ്ഥലത്ത് വളരെ സന്തോഷത്തോടുകൂടി കഴിയേണ്ട ഒരു ചെറുപ്പക്കാരന, അവനവൻ എല്ലാ അവകാശങ്ങളും ഉണ്ട്, അവനെല്ലാ അധികാരങ്ങളും ഉണ്ട്, കാരണം അപ്പന്റെ പുത്രൻ മക്കൾക്കാരനല്ലേ. പക്ഷെ അതൊന്നും അവന് പോരാ. എങ്ങനെയെങ്കിലും അപ്പന്റെ അത് പിടിച്ചു പറിക്കണം. ഇതൊരു ഭൂമിയാണെങ്കിലും നിലനിൽക്കുന്ന ഒരു സത്യമാണ്, പിടിച്ചു പറിക്കണം. എന്താ സംഭവിച്ചത്? അത് പിടിച്ചു പറിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. ഈ സ്വത്തുക്കളെല്ലാം അവൻ അവിടെ നിന്ന് പോകുമ്പോൾ അവന്റെ കരങ്ങളിലെല്ലാം ഉണ്ട്. എന്നെ തെറ്റപ്പെടുത്താൻ തക്കവണ്ണം സാധിക്കാത്ത ഒരു സ്വത്തുക്കളുണ്ട്. പക്ഷെ പന്നി പോലും കഴിക്കാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ട ഭക്ഷണം കഴിക്കാൻ അവസരമില്ലാതെ പോകുന്ന ഒരു ഗതികെട്ട നിലകളിലേക്ക് ഈ മനുഷ്യന്റെ ജീവിതം അസംഭവിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം പറഞ്ഞ സുബോധം വന്നിട്ട് അപ്പന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അപ്പ ഞാൻ സ്വർഗത്തോളം നിന്നോട് പാഠം ചെയ്തു എന്ന് പറഞ്ഞു. നമുക്കൊക്കെ ആ ചരിത്രം അറിയാം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവം കൊടുത്ത നന്മകളൊന്നും പോരാഞ്ഞിട്ട് അതൊക്കെ സ്വാർത്ഥലാഭത്തോടുകൂടി പിടിച്ചു പറിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴ് അതിന്റെയും അനന്തരഫലം എന്ന് പറയുന്നത് നിരാശയുടെയും നഷ്ടത്തിന്റെയും ഫലമാണെന്ന് മനസ്സിലാക്കാനൊക്കെ കഴിയും. സമയം കൂടുതൽ വിശദീകരിക്കുന്നില്ല. നാലാമത് നമ്മൾ കാണുന്ന ഒരു ഭാഗം ലൂക്കോസിന് ശേഷം 20-ാം അധ്യായം 15-ാം വാക്യമാണ്. അതും വളരെ സുപരിചിതമായ സംഭവമാണ്. ഒരു യജമാനന് യജമാനന്റെ തോട്ടം മുഴുവൻ അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. അത് പാട്ടത്തിന് കൊടുക്കാൻ തക്കവണ്ണം കുടിയന്മാരെ ഏൽപ്പിച്ചു. ചിലരൊക്കെ വായിക്കുന്നുണ്ട് കുടിയന്മാരെ ഏൽപ്പിച്ചു. കുടിയന്മാരല്ല, കുടിയന്മാർ പറഞ്ഞ പാട്ടത്തിന് അത് ഏറ്റവും പിന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ്, പണത്തിന് വേണ്ടി ചെയ്യുന്നവര്. കുടിയന്മാരെ ഏൽപ്പിച്ചു. കുടിയന്മാരെ ഏൽപ്പിച്ചതിന് ശേഷം എല്ലാ വർഷത്തോറും ഈ കണക്ക് എടുക്കാനായിട്ട് ഈ യജമാനൻ തന്റെ ദാസനെ ഈ കുടിയന്മാരുടെ അയച്ചു. ഓരോ ദാസം വരുമ്പോഴും ഒന്നാമത്തം വന്നു, അവൻ കണക്ക് ചോദിക്കാൻ വന്നു, അവനെ കൊന്നേക്കാന്ന് പറഞ്ഞ് കൊന്നു, ഉപദ്രവിച്ചു വിട്ടു. ആദ്യത്തോനെ ഉപദ്രവിച്ചു വിട്ടു, രണ്ടാമത്തെ വന്ന് അവനെ ഉപദ്രവിച്ചു വിട്ടു, മൂന്നാമത്തെ വന്ന് അവനെ ഉപദ്രവിച്ചു വിട്ടു. അപ്പം ഈ യജമാനൻ എന്ത് വിചാരിച്ചു? എന്നാൽ എന്റെ ദാസമാരെ വിട്ടതോടെ ഉപദ്രവിച്ചു വിട്ടത്, എന്നാൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ തക്കവണ് എന്റെ മകനെ ഏൽപ്പിച്ചു വിടാം. ഒരുപക്ഷെ അവനെ കാണുമ്പോൾ അവർ ശങ്കിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ അവിടെ പറയുന്നുണ്ട് അല്ലേ, പക്ഷെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞു. കുടിയാമാർ അവനെ കണ്ടിട്ട്, ഇവൻ അവകാശി, അവകാശം നമുക്കാകേണ്ടതിന് നാം അവനെ കൊന്നുകളയെന്ന് തമ്മിൽ ആലോചിച്ച് പറഞ്ഞ് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. എന്താണ് പറയുന്നത്? ഇവൻ അവകാശി, ഈ അവകാശം നമുക്കാകേണ്ടതിന് നാം അവനെ കൊന്നുകളയുക. ഇത് വേണ്ട അവകാശം നമുക്കാകേണ്ടതിന് നാം അവനെ കൊന്നുകളയുക. എന്തൊരു വിഡ്ഢികളാണ് ഓർത്ത് നോക്കി. യജമാനന്റെ തോട്ടം സ്വന്തം അവകാശമാക്കി യജമാനന്റെ മകനെ കൊന്നിട്ട് ഇത് അവകാശമാക്കാൻ പോകുന്ന പന്തര വിഡ്ഢികളാണ്. എന്താ തുടർന്നുണ്ടാകുന്നത്? യജമാനൻ നേരിട്ട് വരുന്ന അവരുടെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവരെ നിഗ്രഹിച്ചു എന്നാണ് അവർ ഇതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്നത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ചരിത്രമാണ് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ഒരു മൂഢത്തനമാണ് ഈ ലഭിച്ചിരിക്കുന്ന നന്മകളെ സ്വാർത്ഥതയോടുകൂടി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന തോട്ടങ്ങളോ ഒന്നും നമ്മുടേതല്ല. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വലിയ ഒരു പ്രശ്നമായി അതിന് പ്രശ്നം അതിർത്തി തർക്കും. അത് വലിയൊരു പ്രശ്നം, ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങളാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് ആരെങ്കിലും ഒക്കെ വിളിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ കണ്ണൂരൊക്കെ അല്ലെങ്കിൽ ഈ ബത്തേരിയൊക്കെ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവിടെ കൂടുതൽ ആളുകൾക്ക് ഈ വസ്തുക്കളും ഒക്കെ ഉണ്ട്. ഈ കൂടുതലും കൃഷിക്കാരും ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ചില ആളുകൾക്ക് വസ്തുവും അങ്ങനെയുള്ള എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സംഗതിയാണ് ഈ വസ്തു തർക്കത്തിൽ മധ്യസ്ഥനായിട്ട് പോകുക എന്ന് പറയുന്നത്. കാരണം ആ ശുശ്രൂഷൻ ഒരു ദൈവികതയുള്ളതാണ് എനിക്ക് തോന്നാറില്ല. കാരണം അതൊരു സാർത്ഥതയുടെ പിന്നിലുള്ള വീരമിപ്പം. കാരണം പലപ്പോഴും ഈ വസ്തു തർക്കം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഈ പൊരുത്തപ്പെടാത്ത ഒരു കാര്യങ്ങൾക്ക് വേണ്ടി സമാധാനം ഉണ്ടാക്കാൻ പോവുക.
മിക്കവാറും ഈ വസ്തു തർക്കം എന്ന് പറയുമ്പോൾ സഹോദരൻ തമ്മിലായിരിക്കും. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു സംഗതി, ഞാൻ കേരളം പറഞ്ഞ സ്ഥലത്ത് ഞാൻ പ്രവർത്തിക്കുന്ന അവസരത്തില് ഒരിക്കലും ഒരു അപ്പൻ എന്നെ വിളിച്ചു. നന്നായ സംഭവമാണ് വസ്തു തർക്കത്തിന് മക്കൾ തമ്മിലുള്ള പല്ല് നിർത്താനായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. എനിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിലും ഈ വയോധികനായ മനുഷ്യന്റെ കണ്ണുനീര് കണ്ടപ്പോൾ ഒന്നും പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കാറ്. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇത് നടക്കുന്നു. കാരണം ഈ പിള്ളേരെ എനിക്ക് അവരറിയാം. ഏതായാലും അവിടെ ചെന്നു, അവിടെ ചെന്ന് കാര്യങ്ങൾ എടുത്തു പറയും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് 10-ഓ 50-ഓ 75-ഓ 80-ഓ ഏക്കർ സ്ഥലത്തിന്റെ വീതമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അവിടെയുള്ള കുറെ കടകളുണ്ട്, അതിന്റെയും വീതം ഇപ്പൊ 7-ഓ 8-ഓ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ച സംഗതി എളുപ്പമായിരുന്നു. അവസാനം ഉറച്ച കടയുണ്ട്, ഒരു ചവളിലെ ഒരു മൂലയ്ക്ക് ഒരു കട. ഈ കടയത്തിലെ പകർത്തം. അപ്പൊ ഞാൻ വിചാരിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞാൽ ഇത് മാത്രമല്ലോ പ്രശ്നമുള്ളൂ, പെട്ടെന്ന് പരിഹരിക്കാം. കാരണം ഇത് അപ്പന്റെ പേരില്ല. അർത്ഥം എന്താ പറയാവോ? അപ്പന്റെ കാലശേഷം അപ്പൻ ചത്ത് കഴിഞ്ഞാൽ ആർക്ക് കിട്ടും? തറക്കുകൾ മൂത്തു.
ഭയങ്കര പ്രശ്നമായി. അതാ ഇത്രയും കടകളും ഈ സ്ഥലങ്ങളൊക്കെ ആകെ രണ്ടോ രണ്ടാമ്പിള്ളാർക്ക് വീതിച്ചു കൊടുത്തപ്പോൾ ഈ ഏക്കർ കണക്കിന് സ്ഥലമാണ് വീതിച്ചു കൊടുത്തത് കടകൾ വസ്തുക്കളും. ഈ മൂലക്കള ടൗണിലെ മൂലക്കളൊരു കൊച്ചു കടയെ പറ്റി തർക്കമുണ്ട്. അപ്പന്റെ പേരിൽ അപ്പന്റെ മരണത്തിന് ശേഷം ആർക്ക് ലഭിക്കും? ഭയങ്കര പ്രശ്നമായി. അവസാനം അങ്ങോട്ട് ഇങ്ങോട്ട് കൈ വെക്കുന്ന അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഈ അപ്പന് ഭയങ്കര ദുഃഖമുണ്ടായി. പ്രത്യേകിച്ച് ഞാനോട് എന്നെക്കൂടെ മുൻനിർത്തി അത് ഉണ്ടായപ്പെടാം. ഞാൻ അവിടെ നിന്നുകൊണ്ട് അഞ്ചാറ് വർഷം നെഞ്ചെ തളിച്ച് എന്റെ തമ്പുരാനെ എന്നെ അങ്ങ് എടുക്കണേ എന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അച്ഛാ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കവി എന്റെ അപ്പന്മാർ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ ചിന്തിക്കണം, ഒരു 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 പീസ് ഒരു ഇഞ്ച് പോലും ഒരു സെന്റിമീറ്റർ പോലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ലാത്ത ഒരു വസ്തുവിനും സ്ഥലത്തിന് നോക്കി എന്ത് ആള് എത്ര ശ്രേഷ്ഠമായ ബന്ധം നിലനിൽക്കേണ്ട സഹോദരങ്ങളിലാണ് ഈ പിന്നലെ ഉണ്ടാകുന്നത്. ഈ മനുഷ്യൻ നിന്ന് അതിരുകൾ വിസ്താരമാക്കാൻ ശ്രമിക്കും തോറും അവരുടെ മനസ്സിന്റെ സ്നേഹബന്ധത്തിന്റെ അതിരുകൾ ചെറുതിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും പലരും മറന്നു പോകുന്നുള്ളത് ഒരു വലിയ വലിയ ദുഃഖം പറഞ്ഞൊരു സംഗതിയാണ്. നമുക്കറിയാം കഴിഞ്ഞിടയ്ക്ക് കീഴ്ക്കൊള്ളൂര് ഒരു സഹോദരൻ തന്റെ സഹോദര പുത്ര രണ്ട് ചെറു കൊച്ചു പിള്ളേരെ കഴുത്തെടുത്ത് പോകുന്ന സംഭവം നമുക്ക് അറിയാം. എന്നതിന് വേണ്ടിയിട്ടാണ് ഈ വസ്തുവിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അയാളത് കൊണ്ടുപോയോ? അയാൾ നഷ്ടം അനുഭവിക്കുന്നുണ്ടോ? ജയിലിൽ കിടക്കുക, ജയിലിൽ കിടക്കുന്ന പോകട്ടെ. ജീവിതത്തിന്റെ പര്യവസാനം വരെ ഇനി നിത്യജീവിതത്തിൽ പോലും ആ മനുഷ്യന് സ്വസ്ഥത ഉണ്ടാവുമോ? സ്വന്തം കണ്ണിന്റെ മുമ്പിൽ വളരെ സുന്ദരനായ രണ്ട് സഹോദരന്റെ കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ നാശകരമായ പണത്തിന്റെ പേരിൽ കഴുത്തെടുത്ത് പോകുന്നതായി കൊല്ലുക എന്ന് പറഞ്ഞാൽ അതും ഇന്നത്തെ ലോകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. കേരളത്തിലെ മിക്കവാറും വാർത്തകളൊന്നും കേൾക്കാൻ സുഖമുള്ള വാർത്തകളല്ലെങ്കിലും കഴിഞ്ഞ ദിവസം വളരെ സുഖകരമായ വാർത്ത കേട്ടതിന്റെ കാര്യദാർത്ഥത്തിലാണ് ഞാൻ പറയുമ്പോൾ അല്പം ക്രൂരമാണെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെ കോടതി ശിക്ഷയ്ക്ക് വിധി ജയിലിലാക്കി. ഒരു മനുഷ്യന്റെ നാട്ടം വരുന്നതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. എങ്കിൽ തന്നെയും വല്ലപ്പോഴും ഒക്കെ ഒരു രീതി നാട്ടിൽ നടപ്പാക്കുന്നല്ലോ എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. കാരണം ഒരിക്കൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, 20,000 പരം സാരികളും 100 പരം ചെരുപ്പുകളും അതുപോലെ തന്നെ ഒരു സാധാരണ മനുഷ്യന് ആയുസ് മുഴുവൻ 10 ആയുസ് കൊണ്ട് ഉപയോഗിക്കാൻ പോലും തീരാത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നത് സ്ത്രീയാണ് അവര്. അവർക്ക് ജയിൽവാസമാണ് അതിന് എന്താ കൊടുക്കേണ്ടത്? സിംഹാസനത്തിന്റെ ഉത്തുംഗ സർഗത്തിൽ വിഹരിക്കുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് ഔന്നത്തിൽ വിഹരിക്കുന്നുവോ അഹങ്കാരത്തോടും അഹന്തതയോടുകൂടുമാണ് ആ ചോദന ചെയ്യുന്നതെങ്കിൽ ഏറ്റവും പതനമായ തലങ്ങളിലേക്ക് താഴ്വാരത്തിലേക്ക് പോകേണ്ട ഒരു ഗതികേട് ദൈവം വരുത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഇത്രയും വലിയ ഔന്നത്തിൽ നിന്നുള്ള ആള് ജയിലിൽ സാധാരണക്കാരനെ പോലെ കൈകണ്ടി വരിക എന്ന് പറയുന്നതിന് പല എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. പറഞ്ഞുകൂടൊക്കെ വളരെ തന്ത്രപൂർവ്വമാണ്. വെള്ളിയാഴ്ച അവൻ കേസൊരുക്കുകയും അത് തീർക്കുകയും പിന്നെടുക്കാൻ പറ്റാത്ത തരത്തിൽ അവധി വരികയും ഏതായാലും ഇന്നത്തെ വാർത്ത ഞാൻ മനസ്സിലാക്കി 5 തോറും ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ ഇടയായത്. ഇതൊക്കെ സ്വാർത്ഥത കൊണ്ടും അല്ലെങ്കിൽ ദൈവം നല്ലൊരു സ്ഥാനം കൊടുത്തു അവർ നിന്നുകൊണ്ട് ദൈവികമായി നിന്നുകൊണ്ട് ജനങ്ങളെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിന് പകരം എല്ലാം അങ്ങ് സ്വന്തം ആക്കി തീർത്തേണ്ടൊക്കെ അവനെ കാണിച്ച് ആ അഭിനിവേശം ഉണ്ടല്ലോ നയിക്കുന്നത് നിത്യമായ നാശത്തിലേക്കും പരാജയത്തിലേക്കും അതിനപ്പുറമായ ആളമായ അപമാനത്തിലേക്കാണുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളത് വായിക്കുന്നത്. ഒരുപാട് ഒരുപാട് ഈവന്റ് ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരിക്കല് അയാളെ ഒരു ഇതുപോലൊരു സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്, അയാൾക്ക് മക്കളില്ല, പ്രായമുള്ള മനുഷ്യന് ഭാര്യയാണ്. ഈ ഭാര്യ എന്നോട് പറഞ്ഞതാണ്, അനിയനെ പറ്റി പറയാ, ഭർത്താവിന് അനിയനെ പറ്റി പറയാ, പ്രായമുള്ള സ്ത്രീ, മക്കളില്ലാത്ത സ്ത്രീ, അച്ഛാ ഈ മനുഷ്യന് ഇളയവനെ പറ്റി പറയാ, അപ്പനെ കള്ള് കൊടുത്ത് ചാരായം കൊടുത്ത് സുബോധത്തിലാക്കി ആധാരം മുഴുവൻ അങ്ങേരുടെ പേരിലാക്കി എന്നെ എന്റെ സഹോദരനെ മക്കളില്ലാത്ത എന്നെ എന്റെ സഹോദരനെ വഴി ഇറക്കി വിട്ടു. ഇപ്പോഴെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാ. ഇപ്പോഴ് എന്നെയും എന്റെ ചേട്ടനെയും പീഡിപ്പിച്ചുകൊണ്ട് അതും സ്വന്തമാക്കാനായിട്ട് പിന്നെ എനിക്കുള്ളതല്ല ഞങ്ങൾ അവനെ ജയിച്ചു. ഇത്രയും ചതി അത് ചെയ്തിട്ട് പറയുകയാണ് ഞങ്ങൾക്കുള്ളതല്ല അവനെ ജയ കൊടുക്കേണ്ടത്. പിന്നെന്തിനാ അവൻ ഞങ്ങളെ ഇല്ലാതാക്കി പിടിച്ചു പറിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഓർത്തു നോക്കി. ഇത്രമാത്രം സ്വാർത്ഥതകളും ദുഷ്ടത്തിലും ഇന്ന് സ്വത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും ഇന്ന് മനുഷ്യനിലുണ്ടെന്നുള്ളത് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട വളരെ വളരെ വലിയൊരു സംഗതിയാണ്. 128 സങ്കീർത്തനം 1 പറയുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. 128 സങ്കീർത്തനം വളരെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് ഒരു സങ്കീർത്തനമാണ്. ദൈവത്തെ ഭയന്ന് ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രജ്ഞാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത്. ദൈവം തരുന്ന കൃപകളെ ശ്രദ്ധയോടും സുസ്ഥതയോടുകൂടും അത് അനുഭവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനം ഉണ്ടാകും. സ്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കാണവാസന്റെ പേരിൽ ജീവിതത്തിന്റെ അവസാനം വരെ സ്വന്തം സഹോദരന്റെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ മുഖത്തിലൂടെ നോക്കി ജീവിക്കേണ്ട കോണം സാധിക്കാത്ത ഒരുപാട് പേര് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ദൈവത്തേക്കാൾ കൂടുതൽ ദൈവ സൃഷ്ടിക്ക് ആര് പ്രാധാന്യം കൊടുക്കുന്നുവോ
അവരൊക്കെ നാശത്തിന്റെ ഫലമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. ദൈവം കൃപകനെ പിടിച്ചു പഠിക്കാനല്ല, ശ്രദ്ധയോടുകൂടി അനുഭവിച്ച് ദൈവത്തിന് സ്തുതി പാടണം. ഈ തോട്ടം എന്ന് പറയുന്നത് മറ്റൊരു പെർസ്പെക്ടീവിൽ നമ്മുടെ കുടുംബമാണ്, നമ്മുടെ വീടാണ് നമ്മുടെ തോട്ടം എന്ന് പറയുന്നത്. നമ്മുടെ വീടാകുന്ന തോട്ടം ദൈവം തന്ന ദാനമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും തലത്തിൽ നമ്മൾ ശ്രദ്ധയോടെ അതിനെ കൈകാര്യം ചെയ്യണം. എത്ര കുടുംബങ്ങള് തലമുറകൾ തന്ന തലമുറ കൈമാറി വന്ന സ്വത്തുക്കളൊക്കെ കള്ളുകൂടിയും നാശം നാമാഭിശേഷമാക്കി വീടും എല്ലാം പണയം വെച്ച് തെരുവുകളിൽ ഇറങ്ങേണ്ട വരുന്ന സംഗതികളൊക്കെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. എന്തുകൊണ്ട്? കാരണം ദൈവം തരുന്നതിനെ ദൈവം തന്നതാണെന്നുള്ള ബോധ്യത്തോടുകൂടി ശ്രദ്ധയോടെ അത് സൂക്ഷിക്കാത്തതിന്റെ കുഴപ്പമാണ്. നമുക്കൊക്കെ ഈ പറയുന്ന പ്രസംഗിച്ചത് ഞാനും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ദൈവം ഒരു തോട്ടം തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഭവനത്തിൽ ഇരിക്കുന്ന അതിലുകൾ വിളിക്കാറല്ല, എന്റെ നിങ്ങളുടെ ഭവനമാണ്. നമ്മുടെ തിരുനെ സംബന്ധിച്ചോളം വലിയൊരു തോട്ടം ദൈവം നൽകിയിട്ടുണ്ട്. വലിയൊരു തോട്ടത്തിലുടമയാണ് നമ്മുടെ തിരുവേലി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത കാലത്ത് വാങ്ങിച്ച 100 ഏക്കർ സ്ഥലമല്ല കേട്ടോ. ഈ ഭദ്രാസനം തിരുവേനിയുടെ തോട്ടമാണ്, ഈ സഭ തിരുവേനിയുടെ തോട്ടമാണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവേനി ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ പള്ളി എന്റെ ഒരു തോട്ടമാണ്. നമ്മൾ ഏതൊക്കെ എന്റെ നിങ്ങളുടെ വീടുകൾ നമ്മുടെ ഒരു തോട്ടമാണ്. ആ തോട്ടത്തിൽ ദൈവം തന്ന ഏൽപ്പിച്ചിരിക്കുന്ന ഒരു തോട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് സമയത്ത് ദൈവം ചോദിച്ചാലും തിരിച്ചു കൊടുക്കണം എന്നുള്ള ബോധ്യത്തോടുകൂടി അവിടെ ശുശ്രൂഷിക്കുകയും വേല ചെയ്യുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ കനിഗ്രഹം ഉണ്ടാകുന്നത്. നമ്മൾ മറ്റൊരു ഉപകാരം വായിക്കുന്നുണ്ടല്ലോ, താളം ധരിപ്പിച്ചിട്ട് തിരിച്ചു വാങ്ങിക്കാനുള്ള കോണ വരുന്ന ദൈവം. 5 കൊടുത്തവൻ 10 ഉണ്ടാക്കി, 2 കൊടുത്തവൻ 4 ഉണ്ടാക്കി, 1 കൊടുത്തവൻ അത് കുഴിച്ചിട്ടു നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ നിങ്ങൾ എന്റെ വാർത്തകൾ ഞാൻ ഉപസ്മരിക്കുകയാണ്. വളരെ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ അതിര്. അത് വർദ്ധിപ്പിക്കാനുള്ള കോണം നമുക്ക് കഴിയുന്നുണ്ടോ? അത് ദൈവത്തിന് തിരിച്ചു കൊടുക്കത്തക്ക ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്. 20 വർഷം കഴിഞ്ഞ് തന്റെ ശുശ്രൂഷയൊക്കെല്ലാം കഴിഞ്ഞ് ഗുരുവിന്റെ അടുത്ത് 20 വർഷം താൻ അഭ്യസിച്ച കാര്യങ്ങളെ പറ്റി വിശദീകരിക്കാൻ വന്ന ഗുരുവിനോട് ശിഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഗുരു ചോദിക്കുന്നുണ്ട്, 20 വർഷം കൊണ്ട് ഞാൻ എന്നൊക്കെ പഠിച്ചു? ശിഷ്യൻ പറയുന്നുണ്ട്, 20 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് അഭ്യാസങ്ങൾ ഞാൻ പഠിച്ചു, ഇപ്പോഴും എനിക്ക് നദിയുടെ മേലിൽ കൂടി നടക്കാമെന്ന് സാധിക്കും. ഉടനെ ഗുരു പറയുന്നൊരു മറുപടിയുണ്ട്, മഹയ, വെറും 20 വയസ്സ് കടത്തുകാരുടെ കൊടുത്താൽ നടക്കുന്ന ഒരു ഒരു കാര്യത്തിന് വേണ്ടി 20 വർഷം നശിപ്പിച്ചു കളഞ്ഞൊരു മഹയാണ് നീ. ചെറിയ ഒരു ആയുസ് ദൈവം നൽകുമ്പോഴ് നന്മയോട് ഉപയോഗിക്കുന്നതിന് പകരം അത് നാശത്തിന് വേണ്ടി ഉപയോഗിച്ച് ജീവിതം, കാരണം ഒരിഞ്ച് പോലും കൊണ്ടുപോകാത്ത മണ്ണിന് വേണ്ടി ജീവിതം മുഴുവൻ ഈ ലോകത്തിലെ രാജ്യവും നിത്യരാജ്യവും നശിപ്പിച്ചു കളയുന്ന മഹയന്മാരായിട്ട് പലപ്പോഴും ഞാനും നിങ്ങളും മാറുന്നു എന്നുള്ളത് സ്വയം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്റെ വാക്കുകൾ ഉപസ്മരിക്കട്ടെ. ഈ രണ്ട് മക്കളുടെ സ്വഭാവത്തെ പറ്റിയാണ് നമ്മൾ വിശദീകരിച്ചത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴ് ഒന്നും പിടിച്ചു പറിക്കാനല്ല, ദൈവം ഏൽപ്പിച്ചതാണ്, അതിനെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടുകൂടും ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട കോണം ഉള്ള ഒരു ആത്മീയ ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോൺ അച്ഛൻ നടത്തിയ ധ്യാനം അനുഗ്രഹമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. ദൈവരാജ്യത്തെ പറ്റി യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോ പ്രധാനമായിട്ടും പറയുന്ന കുറെ ഇമേജസ് ഉണ്ട്. അത് ഒന്നാമതായിട്ടുള്ളത് ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തിന്റെ പറ്റിയുള്ളത്. അത് കഴിഞ്ഞു വരുന്ന ഒരു ഇമേജാണ് യജമാനനും ദാസനും തമ്മിലുള്ള. അത് പല സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. യജമാനൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ദാസന്മാരെ അയച്ചു. ദാസന്മാരുടെ കാഴ്ചപ്പാടുകളും ദാസന്മാര് യജമാനന്മാരെ ബഹുമാനിക്കാത്തതും അതൊക്കെ അച്ഛൻ്റെ ഇടയിൽ സൂചിപ്പിച്ചു. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ ഈ രണ്ട് ഇമേജസും ഈ രണ്ട് മെറ്റഫോർസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു കഥയാ ഗ്ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നതും മുടിയനായ പുത്രന്റെ കഥ. അത് പരാമർശിച്ചായിരുന്നല്ലോ മുടിയനായ പുത്രന്റെ കഥയിലെ ഒരപ്പൻ തന്റെ സമ്പത്തുകളെ പറ്റിയുള്ള കാഴ്ചപ്പാട്. മകനെ രണ്ടാമത്തെ മുടിയനായ പുത്രന്റെ കഥയിലെ മൂത്ത മകനെ കാഴ്ചപ്പാട് ഇനി അപ്പൻ ഇളയ മകന് ഷെയറെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്റേതാണ് എന്നുള്ളതാണ്. പക്ഷെ അപ്പന്റെ കാഴ്ചപ്പാട് ഈ വസ്തുവിന്റെ ഈക്വൽ വിഭാഗമല്ല, മക്കളുടെ രണ്ടുപേരുടെയും ഒരേപോലുള്ള വളർച്ചയാണ് അപ്പനെ സംബന്ധിച്ചിടത്ത്. അതുകൊണ്ട് അവൻ രണ്ടാമത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴും അവന് വീണ്ടും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ദൈവരാജ്യത്തെ പറ്റിയുള്ള അപ്പന്റെ കാഴ്ചപ്പാടിനെ പറ്റി ഈ മുടിയനായ പുത്രന്റെ കഥയിൽ പറയുന്നത്. ഇവിടെയും ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ 28 മുതലുള്ള ഭാഗത്തും അപ്പന്റെ വസ്തുവിനെ പറ്റിയുള്ള രണ്ട് മക്കളുടെ അപ്പന്റെ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള രണ്ട് മക്കളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. പിന്നെ അപ്പൻ അവതരിപ്പിച്ചത് ഒരു പ്രശ്നമായിട്ട് അച്ഛൻ അത് പറഞ്ഞായിരുന്നല്ലേ, എന്റെ മുന്തിരിത്തോട്ടത്തിൽ. എന്തുകൊണ്ട് ഈ അപ്പൻ പറഞ്ഞില്ല നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ? ഇങ്ങനെ ചില അപ്പന്മാരുടെ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഈ പള്ളിയിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുണ്ടാക്കിയ പള്ളി, ഞങ്ങളുടെ പള്ളി, പിള്ളേർ വേണമെങ്കിൽ അത് നോക്കിക്കോട്ടെ, ഇതൊക്കെ പറയത്തില്ലേ ഞങ്ങളുടെ നല്ലത്. അപ്പൊ ഈ ഈ പ്രശ്നം അതൊരു ഒരു ഈ പിള്ളേർക്കുള്ളതാണെന്ന് നമ്മൾ പറയുകയും നമ്മൾ പിള്ളേർക്ക് വേണ്ടിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ ചില അപ്പന്മാർക്ക് പ്രായമുള്ളവർക്ക് ഇതൊരു വിഷയമാണ്, എന്റെ എന്നൊന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം. അത് ചിലപ്പോ ഈ പിള്ളേരുടെ ഇടയിൽ ചില ഇതേപോലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാൻ കാരണമായി തീരുന്നുണ്ട്. അതും ഒരു വിഷയം. ഈ അവതരണത്തിനുള്ള അവരൊന്നും പ്രത്യേകിച്ച് ദേവരാജ്യത്തിന്റെ കെട്ടുപണി എന്നുള്ള ചിന്തയിൽ തന്നെ ആയിരിക്കും ഈ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള അവരുടെ സമ്പാദ്യങ്ങളെ പറ്റിയുള്ള അവരുടെ ഇതിനെപ്പറ്റിയൊക്കെ കാണുന്നതെങ്കിലും ഈ സംഭാഷണത്തിലെ ചില തൃപ്തി അത് അനാവശ്യമായ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ അപ്പന് ഞാൻ ഈ സത്യത്തെ ചിന്തിച്ചിട്ടില്ല, ഈ അച്ഛന് അച്ഛൻ രാജേഷൻ പറഞ്ഞപ്പോഴാ ഇങ്ങനെ ഈ അപ്പന്റെ അവതരണത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് അല്ലേ. എന്റെ മുന്തിരിത്തോട്ടത്തിൽ അത് ചിലപ്പോ കേറി ആ എന്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്നുള്ള ആ ചോദ്യം ആയിരിക്കാം എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ്. എനിക്ക് സൗകര്യമില്ല, എന്റെ മുന്തിരിത്തോട്ടമല്ലേ, എനിക്ക് സൗകര്യമില്ല എന്നാണ് പറഞ്ഞതിന്റെ ആ ഒരു സംഗതി ആ ഒരു പ്രശ്നമാകാൻ പറ്റും. പക്ഷെ അവൻ നല്ല പയ്യനായിരുന്നോണ്ട് അവൻ പിന്നെ പോയി അപ്പൻ അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ പോയി ചെയ്യാനായിട്ട് തോന്നിയത് മാനസാന്തരത്തിന്റെ ഒരു മനസ്സുണ്ടായിരുന്നല്ലോ അവന്. അവനൊരു നല്ല പയ്യനായതുകൊണ്ടാ. എന്നാലും പെട്ടെന്ന് പ്രവോക്ക് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു പ്രതികരണം ഉണ്ടാകാൻ തക്കവണ്ണമുള്ള ഒരു 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 വിഷയം ഉണ്ടാക്കിയെടുത്തു. അത് നമ്മൾ സൂക്ഷിക്കേണ്ട. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ദൈവരാജ്യ സൃഷ്ടിയിൽ നമ്മുടെ നമ്മുടെ റോൾ നമ്മൾ ചെയ്യുമ്പോ അനാവശ്യമായി ഇതേപോലുള്ള സംഭാഷണങ്ങൾ ചില ബന്ധങ്ങളെ വഷളാക്കി തീർക്കാറുണ്ട്. മോനെ നീ എന്റെ നമ്മുടെ നമ്മുടെ ആ മുന്തിരിത്തോട്ടത്തിൽ ഒരുപക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ ഈ മൂത്ത മകൻ ഒരുപക്ഷെ നല്ല രീതിയിൽ പ്രതികരിച്ചേനെ, എനിക്ക് സൗകര്യമില്ലെന്ന്. സൗകര്യമില്ലെന്നാണ് പറഞ്ഞു, എനിക്ക് മനസ്സിൽ എനിക്ക് സൗകര്യമില്ലെന്നാ പറഞ്ഞു. പിന്നെ മറ്റവൻ കുറച്ചുകൂടെ തന്ത്രപൂർവ അവന് ഞാൻ പോകാമപ്പാന്നാ പറഞ്ഞു. ഞാൻ പോകാപ്പന്ന് പറഞ്ഞാല് അവിടെ ഗ്രീക്ക് അവിടെ എഗോ കുറിയ എന്നാ. എഗോ കുറിയ എന്ന് പറഞ്ഞാൽ ദ റൈറ്റ് മോമെന്റ് ഐ ആം ഗോയിങ് ന, ദ റൈറ്റ് മോമെന്റ് ഐ ആം ഗോയിങ് ന എന്ന് പറഞ്ഞാൽ അപ്പനും മകനും മൂത്ത മകനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നത് ഭംഗിയായിട്ട് ചൂഷണം ചെയ്യാനായിട്ടുള്ള അവന്റെ വളരെ തന്ത്രപൂർവമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഇങ്ങനെയാണല്ലോ നമ്മുടെ കുടുംബക്കലഹങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സഹോദര ബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ഒരു അപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധം വഷളായി വഷളായി എന്ന് കണ്ടപ്പോ അടുത്ത സഹോദരൻ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത്. എഗോ കുറിയ എന്ന് പറഞ്ഞാൽ ദ റൈറ്റ് മോമെന്റ് ഐ എം ഗോയിങ് എന്നാ പറയുന്നത്. അപ്പനെന്ത് സന്തോഷമായി കാണും, മറ്റവനോടുള്ള ദേഷ്യം ഇരട്ടി വർദ്ധിപ്പിക്കാൻ അത് ഇടയായി. പക്ഷെ അവൻ പോയതൊന്നുമില്ല, അവൻ അവന്റേതായ സെൽഫിഷ് അവന്റേതായ സ്വാർത്ഥതയുടെ അവന്റെ ലോകമുണ്ട്. അവൻ അവന്റേതായ ഒരു സ്വാർത്ഥ ലോകം അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സ്വാർത്ഥത അവന് കൂടുതലായതുകൊണ്ട് അവന് പോകാൻ സാധിക്കാതെ പോയതും ഇത്രയും മൂത്ത മകനും അപ്പനും തമ്മിലുള്ള ബന്ധം ഇത്രയും വഷളാക്കാൻ തക്കവണ്ണമുള്ള ഒരു ആ സ്വാർത്ഥതയുടെ മറുപടിയാണ് ഇത്രയും ഇത്. അതുകൊണ്ട് അച്ഛൻ അത് ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി കോണ്ടെക്സ്റ്റ്. ആ ഫാമിലി കോണ്ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ വേദഭാഗത്ത് പല രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ ഈ ഫാമിലി കോണ്ടെക്സ്റ്റിന്റെ ഈ വേദഭാഗ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോ ഇത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന ചില കഥകളല്ലേ, ചില ചില സംഗതികളായത്. അത് അനുഗ്രഹകരമായ ഈ ധ്യാനം ഒരുപക്ഷെ ആ ഒരു ഒരു പരിധി വരെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ നമുക്കൊരു ഒരു ചിന്തിക്കാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു ചിന്തയായിട്ട് തന്നെ നമുക്ക് കാണാം.
ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന
നടത്തുന്നതുമായിരിക്കും.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിയിടണമേ എന്നുള്ളതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം.
എന്നുടയോനെ
അനുഗ്രഹകരമായ ഈ ദിവസത്തിന് ദൈവത്തിന് നന്ദി പറയാം. ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തിനു മുമ്പാകെ തലകളെ വണക്കുവാനും നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും അനേകരെ ദൈവസന്നിധിയിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുവാനും തക്കവണ്ണം ഈ വിലയേറിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ച്
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും രോഗികളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും വിവിധ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓർത്ത് ശ്രദ്ധിക്കാം. ദുരിതങ്ങളായ ആവശ്യങ്ങളുമായി കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ നല്ല അവസരം ഞങ്ങൾക്കായി നൽകിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. പ്രത്യേകമായി വിവിധ ആവശ്യങ്ങളുമായിട്ട് ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് മാറ്റമില്ലാത്ത ദൈവമായി ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഞങ്ങൾ യാത്രയിലാകുമ്പോൾ ഞങ്ങളോട് കൂടെ നടക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ അടിയങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കുകയും ചെയ്യുന്ന അവിടുത്തെ എല്ലാ കൃപകളെയും നന്മകളെയും ഓർക്കുന്നു. ഞങ്ങളായിരുന്നതും ആയിരിക്കുന്നതും ആകുന്നതുമെല്ലാം അവിടുത്തെ കൃപയാലാകുന്നു എന്നുള്ളതായ വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകമായി ഞങ്ങൾ ദിനംതോറും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, സൗഖ്യമാക്കുന്ന അവിടുത്തെ കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണമേ. മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവര്, ശാരീരികമായ ക്ലേശങ്ങൾ അകപ്പെട്ടിരിക്കുന്നവര്, സാമ്പത്തികമായ ഭാരങ്ങളാൽ വലയുന്നവര്, കുടുംബസമാധാനമില്ലാതെ അലയുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരവരായിരിക്കുന്നിടങ്ങളിൽ അവിടുന്ന് കാക്കണമേ, പരിപാലിക്കണമേ. അവിടുത്തെ സമാധാനവും അവിടുത്തെ പ്രത്യാശയും നിന്നുള്ള ഭക്തിയും ഭയവും കർത്താവേ ഞങ്ങളിലൊക്കെ പുതുതാക്കണമേ. നിന്നോട് ചേർന്ന് ജീവിപ്പാനും ഈ ലോകത്തിന്റെ എല്ലാ പ്രാതികൂല്യങ്ങളെയും നിന്നാൽ അഭിമുഖീകരിക്കുവാനും തക്ക വണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രത്യേകമായി എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേകരെ സൗഖ്യമാക്കിയതായ അവിടുത്തെ കരം ഇന്നും കുറുതായി പോയിട്ടില്ലല്ലോ. ഞങ്ങളെല്ലാ രോഗികളുടെ മേലും അവിടുത്തെ കരം നീട്ടണമേ. അവരുടെ മനസ്സിനെ സമാധാനപ്പെടുത്തണമേ. ശരീരത്തിനാവശ്യമായ സൗഖ്യത്തെ നൽകണമേ. അവരുടെ മരുന്നുകളിലും പരിശോധനകളിലും അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി കൂടിയിരിക്കുകയും ശരീരവും മനസ്സും ഒരുപോലെ സൗഖ്യമായി തീർന്നുകൊണ്ട് കർത്താവെ നന്ദിയോടെ നിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് ശുസ്തായുസ് നിനക്ക് വേണ്ടി ജീവിപ്പാൻ അവരെയൊക്കെ ശക്തീകരിക്കണമേ. പ്രത്യേകമായി പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ വർഷത്തിലൂടെ പ്രവേശിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം പരിപാലിച്ച അവിടുത്തെ വലിയ പരിപാലനത്തെ ഓർക്കുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ 4 വർഷക്കാലം കർത്താവെ നിന്റെ മക്കൾ നിന്റെ സന്നിധിയിൽ അടുത്തു വരുവാനും അനേകരെ പ്രാർത്ഥിക്കുവാനും അനേക തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാനുമൊക്കെ ലഭിച്ച നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. ദൈവമേ, പുതിയ വർഷത്തിൽ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യഥാസമയം യോഗ്യരായ കർത്താവെ അവിടുത്തെ സുവിശേഷങ്ങളെ യഥായോഗ്യം ഭാഗം ചെയ്യുവാൻ തക്കവണ്ണം അനേകരെ വീണ്ടും അവിടുന്ന് ഞങ്ങൾക്കായി നൽകേണ്ടവേ. കൂടുതൽ ആളുകളിൽ സംബന്ധിക്കുവാനും സംബന്ധിക്കുന്നവർക്കൊക്കെ ഇത് അനുഗ്രഹമായി തീരുവാനും അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് തലകളെ ഉണക്കിയിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ സമയം ഏറ്റവും അനുഗ്രഹകരമായി ഞങ്ങളുടെ ജീവിതത്തിന് ആയിത്തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. സഭയെ ഓർക്കുന്നു. സഭയിലെ എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും എല്ലാ ജനങ്ങളെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. ഈ സഭ ഈ ലോകത്തിൽ നിന്റെ സാക്ഷ്യം അനുഗ്രഹകരമായി നിർവഹിക്കുവാൻ അവിടുന്ന് ശക്തീകരിക്കണമേ. ദൈവമായ താവി ഭദ്രാസനത്തെ ഇതിന്റെ പ്രവർത്തനങ്ങളെയും കാക്കണമേ. ഇതിനെ നയിക്കുന്ന തിരുമേനിയെയും എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹകരമായി സഭയ്ക്കും ദൈവത്തിനും ജനത്തിനും കൊള്ളാകുന്ന നല്ല പ്രവർത്തനങ്ങൾ ഇതിലൂടെ സംജാതമാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നിനക്ക് കൊള്ളാകുന്ന നല്ല പാത്രങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ഞങ്ങളോട് ദൈവവചനം സംസാരിച്ച ആചാര്യനെ അനുഗ്രഹിക്കണമേ. കൂടുതൽ അനുഗ്രഹകരമായി കർത്താവെ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ നടക്കുന്ന മർത്തമറിയം സമാജത്തിന്റെ കോൺഫറൻസ് അനുഗ്രഹമായി തീരുവാനുള്ള സഹായിക്കണമേ. വന്നു ചേരേണ്ടവരെ എല്ലാവരെയും അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ക്രമീകരിക്കുകയും ധനഗ്രഹരമായി തീരുവാൻ അവിടുന്ന് സംഗതിയാക്കുകയും അധ്വാനിക്കുന്നവരോട് കൂടെ ഇരിക്കുകയും ചെയ്യണമേ. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സുഗന്ധവും ആവാസും ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഇരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന മക്കളെല്ലാവരോടും, രോഗത്തിലും പ്രയാസത്തിലുമായി ആശുപത്രിയിലും ഭവനങ്ങളിലും കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഞങ്ങളെല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ഈ ശുശ്രൂഷ കഴിഞ്ഞ 4 വർഷമായി നടക്കുവാനും തുറന്നു നടത്തുവാനുള്ളത്തോളം നയിക്കുന്ന സർവശക്തനെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ദൈവം ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന്. അതോടൊപ്പം ഇതിന് സജീവമായ നേതൃത്വം കൊടുക്കുന്ന ചെയ്യുന്ന തിരുവനന്തപുരത്തോടുള്ള നന്ദി സ്നേഹ പരപാർമിഷനായി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സന്തോഷത്തിന്, ഇതുപോലെ ഇത് റെക്കോർഡ് ചെയ്യുന്ന മനോജ്, അതുപോലെ തന്നെ വേദോസം വായിക്കുന്ന ചാജിന്, അല്ലെങ്കിൽ ജോളി, ഇതിനുവേണ്ടി ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട്. അരമനയിൽ കൂടിയിരുന്ന വിശ്വാസികൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഒത്തിരി നന്ദിപൂർവ്വം ഓർക്കേണ്ട കാര്യമാണ്. എല്ലാവരും സമയം അറിയിക്കുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വൈദികരൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥന രോഗികളുടെ പേര് പറയുമ്പോൾ അവരിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് വൈദികരുടെ സാന്നിധ്യം അപ്രത്യക്ഷമായിട്ട് നിൽക്കുന്നതിലുണ്ട്. എല്ലാ വൈദികരോടും ഉള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുറന്നും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളോടും, അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള വിശ്വാസികളിൽ സംബന്ധിക്കുന്നു, അവരോടൊക്കെയുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ കൂട്ടായ്മയിൽ കൂടി അനവരതമായ ദൈവത്തിന്റെ കൃപ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിൽ കൂടി എല്ലാവർക്കുള്ള നന്ദി അറിയിക്കുന്നു. തിരുവനന്തപുരത്തോണ്ട് ഓർപ്പിച്ചിരുന്നു നമ്മുടെ മത്തപരിവാര സമയത്തിന്റെ ആനുവൽ കോൺഫറൻസ്. എല്ലാവരും വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുക, ഭംഗിയായിട്ട് നാളുകൾക്കൊക്കെയും അത് വളരെ പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം അത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്കൊരു പ്രയാസവും അതോടെ ഒന്നും കൂടാതെ സന്തോഷമായി വന്ന് സന്തോഷമായിട്ട് പോകത്തക്കവണ്ണം ഈ ക്യാമ്പ് അല്ലെങ്കിൽ ഈ കൂട്ടാങ്ങനെ ഭയങ്കരമായി തീരുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടൊപ്പം. പക്ഷേ എന്നെ കേൾക്കുന്ന പലരും അടുത്ത ദിവസങ്ങളിൽ നേരിട്ട് കാണാൻ സാധ്യത ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ഞാൻ ദൈവം നടത്തിയിട്ടൊന്ന് പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും ഉള്ള സ്നേഹം നന്ദി അറിയിക്കും. ദൈവം എനിക്ക് നടത്തി.